Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഏവശബ്ദം പ്രയോഗിക്കുന്ന അവധാരണം നിശ്ചയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സത്ത് തന്നെ ആയിരുന്നു, എന്തിനാണ് ഉപയോഗിച്ചു പറയുന്നു. പ്രാഗുത്പത്തേ അഗ്രേ, അഗ്രേ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഉത്പത്തിക്ക് മുമ്പ്. കേവല ശബ്ദ ബുദ്ധി മാത്ര ഗമ്യമേ. ഉത്പത്തിക്ക് മുമ്പ് അതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ സത് ശബ്ദ ബുദ്ധി മാത്ര ഗമ്യം അത്രേ പറയാൻ കഴിയും. സത്തായിരുന്നു മറ്റൊന്നും അവിടെ അതിനെ കുറിച്ച് പരാമർശിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളൊന്നും, മറ്റൊരു നാമവും രൂപവും ഒന്നും അതിനെ കുറിച്ച് പറയാൻ വയ്യ. അതുകൊണ്ട് സദൈവം അഗ്രെ ആസീ എന്ന് പറയുന്നത് സത്ത് തന്നെയായിരുന്നു. ഈ പ്രാഗുത്പത്തി നാമ രൂപവത് ഇതമിതി ഗ്രഹീതം സഖ്യം. ഉത്പത്തിക്ക് മുമ്പ് നാമരൂപത്തോടുകൂടിയോ അങ്ങനെ മറിച്ച് ഇതം എന്നോ ഗ്രഹിക്കാൻ കഴിയില്ല. ഇത് അങ്ങനെ ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല. സുഷുപ്തകാല ഇവ അതിന് ദൃഷ്ടാന്ന് പറയുന്നത് സുഷുപ്ത കാലം സുഷുപ്തി അവസ്ഥയെ പോലെ. സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ പലതവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സുഷുപ്തി അവസ്ഥയിൽ ഇതം എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇത് നാമരൂപങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് ഉണർന്നതിന് ശേഷം ചിന്തിക്കാൻ കഴിയുന്ന എന്താണോ സദേവ സത്ത് മാത്രം. സത്വം എന്ന് പറയുന്ന അസ്തിത്വം, കേവല അസ്തിത്വം മാത്രം. ആരുടെ അസ്തിത്വം? ആ സുഷുപ്തനായവന്റെ അസ്തിത്വം. അത് മാത്രം നിഷേധിക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിലായിരുന്നു. തന്നെ കുറിച്ച് പറയുന്നു. ഒരിക്കലും പറയാൻ കഴിയുന്നില്ല എന്താണ് എനിക്ക് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. ഉറക്കമൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തായിരുന്നു ആ സമയത്ത് തന്റെ ആ അവസ്ഥ? എന്താ നമ്മുടെ ഇതം ബുദ്ധിയില്ല, നാമരൂപങ്ങളെ കുറിച്ചുള്ള ബോധവുമില്ല, രണ്ടും അതിലാതിരുന്നുകൊണ്ട് ഉടനെ നിശ്ചയം പറഞ്ഞു ഉറങ്ങി. ഉറങ്ങി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതൊന്നുമില്ലായിരുന്നു എന്നാണ്. നാമരൂപങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടായില്ല, ഇതം ബുദ്ധി ഉണ്ടായില്ല, അതാണ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം. ആരാണ് ഉറങ്ങിയത്? ഞാൻ തന്നെ. ഉണർന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ഈ ഇതം ബുദ്ധിയുണ്ട്, ഇവിടെ നാമരൂപങ്ങളുണ്ട്, എന്റെ അനുഭവമുണ്ട്, ഇവിടെ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ അസ്തിത്വം, അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ അനുഭവിക്കുന്ന നാമരൂപാനുഭവം, ഇതം ബുദ്ധി, അതവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ കേവലം അസ്തിത്വം മാത്രം. തദ്ദേവ, അത് മനസ്സിലാക്കുന്നത് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം സൃഷ്ടി അനാദിയാണ്. അനാദി ആയിട്ടുള്ള സൃഷ്ടിയിൽ ഈ സൗരവ്യൂഹം, പ്രപഞ്ചം എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ, അത് ആർക്ക് ചിന്തിക്കാൻ പറ്റും? അത് ചിന്തിക്കാൻ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയൊരു കാര്യമുണ്ട്. കാരണം അത്രയും കാലത്തിന്റെ പിന്നിൽ പോയി അത് ഗ്രഹിക്കുക, മനസ്സിന് അത്രയും കാലദൈർഘ്യം അതിന്റെ മുന്നിലുള്ള ആ അവസ്ഥ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ചിന്തിക്കാൻ പറ്റിയത് എന്താണ്? ഉറക്കം. അതുകൊണ്ട് പറയുന്നത് ദൃഷ്ടാന്തമായിട്ട് എടുത്തിരിക്കുകയാണ്. യഥാ സുഷുപ്താദുത്ഥിത സത്വമാത്രം അവഗച്ഛതി സുഷുപ്തി സന്മാത്രമേവ കേവലം വസ്തുവിധി തഥാ പ്രാഗുപ്യേത്വേരിത്യഭിപ്രായ. ഇതല്ലാതെ മനസ്സിലാക്കാൻ വേറെ ഒരു വഴി, ആത്മാവിന്റെ സ്വരൂപം അത് കേവല അസ്തിത്വമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് സുഷുപ്തി അല്ലാതെ വേറെ. എന്തുകൊണ്ട്? സുഷുപ്താദുത്ഥിത, ഉറക്കത്തിൽ നിന്നുണർന്നവൻ. സത്വമാത്രം അവഗച്ഛതി, അവൻ തന്റെ അസ്തിത്വത്തെ മാത്രമേ അറിയുന്നു. സുഷുപ്തി, സുഷുപ്തത്തിൽ സന്മാത്രമേവ കേവലം വസ്തു, അതറിയുന്നുണ്ട്. ആ സുഷുപ്തിയിൽ കേവലം സത്ത് മാത്രം. സദേവ, ഈ സദേവ എന്ന് പറയുന്നത് എങ്ങനെയാണോ സൃഷ്ടിക്കുന്നു യോജിപ്പിക്കുന്നത്, അതുപോലെ സുഷുപ്തിനെ യോജിപ്പിക്കണം. സദേവ, സദേവ എന്ന് മാത്രമല്ല, സദേവ ഏകം അദ്വിതീയം. സുഷുപ്തിയിലെ ഏകമായിരുന്നു അസ്തിത്വം മാത്രം, അവിടെ അദ്വിതീയമായിരുന്നു. കേവലം അത് മാത്രം വസ്തു, രണ്ടാമതവിടെ മറ്റൊന്നുമില്ല. സന്മാത്രം പഠിക്കാറുള്ള എന്താണ്? സുഷുപ്തിയിൽ ആത്മാവുണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു. അങ്ങനൊരു അജ്ഞാനം ഉണ്ടായിരുന്നു കൊണ്ടാണ് പിന്നെ ഉണർന്നു വരാൻ കഴിഞ്ഞത്. അത് കാരണ ശരീരമാണ്, കാരണ അവസ്ഥയാണ് എന്നൊക്കെ സാറിന് പഠിക്കാറുണ്ട്. അജ്ഞാനം കൊണ്ടാണ് പിന്നീട് സ്വപ്നവും ജാഗ്രതവും ഉണ്ടാകുന്നത്. സൃഷ്ടിയിലെ സൃഷ്ടിക്കൊരു യുക്തി വേണം. അതായത് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം. ആത്മാവ് നിർഗുണമാണ്, നിഷ്ക്രിയമാണ്, നിരാകാരമാണ്, അത് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നുമില്ല. എന്നാൽ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നു, ജാഗ്രത സ്വപ്നവും അത് സംഭവിക്കുന്നു, അതിനൊരു കാരണം വേണം. ആത്മാവിനെ കാരണമായി പറയാൻ വയ്യ. നിഷ്ക്രിയമായിരിക്കുന്നത് അതങ്ങനെ കാരണമാകും. അപ്പോൾ അതിനൊരു യുക്തി വേണം. ഈ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു യുക്തി ഒരു സമാധാനം, അത് പരമാർത്ഥമായതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല, യുക്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി. യുക്തിയുക്തമായ ചോദ്യം വന്നാലും സമാധാനം വേണം, യുക്തിപരമായി ചിന്തിക്കണം. സമാധാനം എന്താണ് അവിടെ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും കാരണമായെന്നുണ്ടായിരുന്നു, എന്താണ് അജ്ഞാനം, അത് ഹേതുവായിട്ടാണ് ഇതുണ്ടായത് എന്നെല്ലാം പറയുന്നു. ഇങ്ങനെ പറയുന്നത് അസംബന്ധമല്ല, അത് ഏതുപോലെ സദൈവ സത്ത് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ഇദാനിയും ഇതും സത്ത്, ഇപ്പൊ സത്ത് മാത്രമല്ലേ, എന്നെ സൃഷ്ടിക്കുന്നുണ്ട് സത്ത് എന്നെന്തുകൊണ്ടോ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സത്ത് മാത്രമേ ഉള്ളൂ, എന്നാലും നമ്മൾ സത്ത് മാത്രമെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടത്? നാമരൂപങ്ങളുടെ അനുഭവമുണ്ട്, ഇതം ബുദ്ധി ഇത് എന്ന അനുഭവമുണ്ട്. അങ്ങനെ ഒരു അനുഭവം കൂടി ഉള്ളത് കൊണ്ട് സത് ഏവാന്ന് പറയാൻ കഴിയുന്നില്ല. ഇത് അനുഭവം, അതുപോലെ സുഷുതി പറയുന്നു എന്താണ്, സത് മാത്രമേ കേവലം വസ്തു, സത്ത് മാത്രമേ ഉള്ളൂ. ജാഗ്രതത്തിനും സത്ത് മാത്രമേ ഉള്ളൂവെങ്കിലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ അനുഭവം, നാമരൂപങ്ങളുടെ യുദ്ധവും പ്രപഞ്ചമൊക്കെ അനുഭവം ഉള്ളപ്പോൾ സത്തെന്ന് മാത്രം അങ്ങനെ പറയാൻ പറ്റും? അത് പരമാർത്ഥമാണ്. പരമാർത്ഥം അതാണെങ്കിലും നമുക്കിതിന് അംഗീകരിക്കേണ്ടി വരുന്നു. ജാഗ്രതത്തിൽ നാമരൂപങ്ങളുണ്ട്, നമ്മുടെ അനുഭവമാണ്. അതുപോലെ സുഷുപ്തിയിൽ ഇവിടെ പറയുന്നു, സുഷുപ്തി സന്മാത്രമേവ കേവലം വസ്തു ഏകം അദ്വിതീയം. സുഷുപ്തിൽ ആ സത്ത് മാത്രം, ഏകവും അദ്വിതീയവുമായ സത്ത് മാത്രമാണ്, അതാണ് പരമാർത്ഥം. എന്നാലും നമ്മുടെ യുക്തി അംഗീകരിക്കുന്നു. ഇവിടെ എങ്ങനെയാണോ നമ്മുടെ അനുഭവം സത്തിനെ അംഗീകരിക്കാൻ മടിക്കുന്നത്, സത്ത് മാത്രമെന്ന് അംഗീകരിക്കാൻ അനുഭവം സമ്മതിക്കുന്നുണ്ട്. നാമരൂപാത്മകമായ പ്രപഞ്ചാനുഭവം, അതുപോലെ സുഷുതിയിൽ സന്മാത്രം, അതാണ് പരമാർത്ഥമെങ്കിലും യുക്തി അനുഭവിക്കുന്നില്ല. യുക്തി പറയുന്നു എന്താണ്, അതെങ്ങനെയാകും, പിന്നെ ഇതിനെല്ലാം എന്താ കാരണം, ഒരു ബീജം അവിടെ ഇല്ലാതെ എങ്ങനെ ഈ കാര്യം ഉണ്ടാകും. മാണ്ഡവ്യത്തിൽ അതിനെ നിഷേധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഒരു ബീജത്തെ അംഗീകരിക്കുന്നു, അത് യുക്തിയെ സമാനപ്പെടുന്നു. പക്ഷെ പരമാർത്ഥം എന്താണ്, എപ്പോഴും നമ്മുടെ ഈ അനുഭവത്തിനും നമ്മുടെ യുക്തിക്കും അപ്പുറമാണ്. നമ്മുടെ അനുഭവത്തിനും യുക്തിക്കും അപ്പുറമാണ് പരമാർത്ഥമെങ്കിൽ ആ പരമാർത്ഥം എന്താണത്? കേവല സത് മാത്രം, അവിടെ രണ്ടാമതൊന്നുമില്ല. യുക്തിക്ക് അപ്പുറം നിൽക്കാം, അവിടെ സത്തല്ലാതെ മറ്റൊന്നില്ല. അജ്ഞാനമോ അതിൻ്റെ കാര്യങ്ങളോ ബീജമോ വാസനയോ തമസോ അങ്ങനെ ഈ ശബ്ദങ്ങൾ കൊണ്ട് പറയാമെന്നുള്ള യാതൊന്നുമില്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു സത് മാത്രം കേവലം വസ്തു? ഭാഷകാരൻ പറയുകയാണ്, വ്യാഖ്യാനത്തിനും പറയും. എന്നുവെച്ചാൽ വിഭക്തം വസ്തു ദൃശ്യതേ, വ്യാഖ്യാനത്തിൽ പറയും. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭക്തമായ സത്തിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വസ്തു അവിടെ ഇല്ല. അപ്പോൾ ഒരാൾ പറയുന്നു, അല്ല അവിടെ അജ്ഞാനത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞാലോ? അങ്ങനെ ഒരാൾ പറയുന്നു, സൃഷ്ടിയിൽ അജ്ഞാനത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നു, സൃഷ്ടി അഭാവ പ്രസംഗ, ഇങ്ങനെ അജ്ഞാനമോ മറ്റെന്തിനെങ്കിലും ഒന്നിനവിടെ അനുഭവിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ സൃഷ്ടിയല്ല. ഉദാഹരണം, ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ അജ്ഞനാണ്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഇതിനെക്കുറിച്ച് അറിയില്ല, മറ്റേ വിഷയം അറിയില്ല. അപ്പോ അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? അജ്ഞാനത്തെ അറിയുന്നു. അജ്ഞാനത്തെ അറിഞ്ഞാൽ ഉടനെ ജാഗ്രതയായി. അവിടെ അറിയുന്നവൻ വേണം, അറിവിനൊരു വിഷയം വേണം, അറിവെന്ന് പറയുന്ന പ്രക്രിയ സംഭവിക്കണം. നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഞാൻ എൻ്റെ അജ്ഞാനത്തെക്കുറിച്ച് അറിയുന്നു, ഞാൻ പറയുന്നു ഞാൻ അജ്ഞനാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സുഷുപ്തി, അവിടെ സുഷുപ്തി ഇല്ലാതുകൊണ്ട് അത് അറിയാൻ കഴിയുന്നു. എവിടെ അറിവുണ്ടാകുന്നു അവിടെ സുഷുപ്തി ഇല്ല. എന്തിനെക്കുറിച്ചായാലും ശരി, ജ്ഞാനത്തെക്കുറിച്ചോ അജ്ഞാനത്തെക്കുറിച്ചോ എന്തിനെ അറിഞ്ഞാലും എന്തുവരും, അവിടെ സുഷുപ്തി നഷ്ടപ്പെടും. സുഷുപ്തി അഭാവ പ്രസംഗ അധ തത്ര കേവല സന്മാത്രം വസ്തു സദേവ, അതിനാണ് സന്മാത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ എവിടെ സുഷുപ്തിയിൽ കേവലം സന്മാത്രം, അവിടെ സത്വം മാത്രം, ഇത് പരമാർത്ഥ നിലയിൽ പറയുന്നതാണ്. യുക്തിയുടെ നിലയിലോ അനുഭവത്തിന്റെ നിലയിലോ പറയുന്നതല്ല. പരമാർത്ഥം എന്ന് പറയുന്നത് അനുഭവത്തിനും യുക്തിക്കും അപ്പുറമാണ്. ആ നിലയിൽ പറയുകയാണ്. ഇനി മറിച്ച് താഴോട്ട് വന്നിട്ട് ഇനി യുക്തിയുടെ നിലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടല്ലെങ്കിൽ ഈ ജാഗ്രതും അതുമായിട്ടൊരു ബന്ധം കാണുന്നില്ല. അവിടെ കേവല സത്ത് മാത്രമായിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ ജാഗ്രതകൾ തമ്മിലെങ്ങനെ ബന്ധം വരുന്നു? ഇടയ്ക്കൊരു സുഷുപ്തി വന്നു, അവിടെ ഇതിനൊരു വിരാമം സംഭവിച്ചെങ്കിൽ പിന്നെ ഈ ജാഗ്രത ഈ ജാഗ്രതയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ്? ബന്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് വേണമല്ല, അവിടെ ഒരു സംസ്കാരം വേണമല്ല. ആ രീതിയിൽ യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പലപ്പോഴും യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുന്നിടത്ത് പരമാർത്ഥത്തിൽ നടന്നു പോകും. കാരണം യുക്തിയിലൂടെ നമ്മൾ സത്യത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സത്യം സ്വയം നിലനിൽക്കുന്നതാണ്, അത് യുക്തിയെ ആശ്രയിക്കുന്നത്. മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ഒന്നല്ല സത്യം. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? യുക്തിയിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. അത് സാധ്യമല്ല. യുക്തിയിലൂടെ നമുക്ക് ഗ്രഹിക്കാമെന്നുള്ള എന്താണ്? യുക്തിയെ തന്നെ. പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാർത്ഥം എന്താണ്? കേവല സന് മാത്രം വസ്തു, കേവലം സത്ത് മാത്രമായിരുന്നു. അത് സുഷുപ്തിയിലും അങ്ങനെ തന്നെ, ജാഗ്രതയിലും അങ്ങനെ തന്നെ. ജാഗ്രതയിൽ നമ്മൾ നമ്മുടെ അനുഭവത്തെ സ്വീകരിക്കുമ്പോൾ ഇവിടെ സത്ത് മാത്രമല്ല, നാമരൂപങ്ങളുണ്ട്, ഗീതമുണ്ട്, അതൊക്കെ നമ്മുടെ അനുഭവത്തെ സ്വീകരിക്കുന്നുണ്ടാണ്. കേവലം പരമാർത്ഥത്തിലോ ഇവിടെ അത് മാത്രം. അതുകൊണ്ട് സുഷുപ്തിയിൽ എന്താണോ മറ്റെന്തെങ്കിലും രണ്ടാമതൊന്ന് അജ്ഞാനമോ സംസ്കാരമോ മറ്റേതെങ്കിലും ഒന്നിനെ പാരമാർത്ഥികമായി സ്വീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒന്നിനെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചാൽ പറയുന്ന സുഷുപ്തി അഭാവ പ്രസംഗ സുഷുപ്തിയില്ലാതെ അത് കേവല സത്താണ്. അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്തമായിട്ടെടുത്തത്. അത് മാത്രമേ ദൃഷ്ടാന്തമായിട്ടെടുക്കാനും പറ്റൂ, മറ്റൊന്നും ഇതിന് ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന കാര്യത്തിന് സമാധി പോലും ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ കഴിയില്ല. കേവലം സുഷുപ്തി മാത്രം. സുഷുപ്തിഭാവ പ്രസംഗത തത്ര കേവല സന് മാത്രം വസ്തു, അതുകൊണ്ട് കേവല സത്ത് അതാണ്. അത് കേവല സത്തായതുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് സഹജമാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്, അത് സ്വരൂപമാണ് എന്നെല്ലാം പറയുന്നതിന് കാരണം എന്താണോ? സുഷുപ്തിയിൽ അത് കേവലമായി ഏകമായി അദ്വിതീയമായി സ്ഥിതി ചെയ്യുന്നുണ്ടാണ്. സത് ഏകം അദ്വിതീയം മൂന്ന് ഈ പദങ്ങളും ഇവിടെ യോജിപ്പിക്കുന്നത് സുഷുപ്തിയിലാണ്. സത്തായിരുന്നു, അത് ഏകമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ടാമതൊന്നിനെ അംഗീകരിക്കാൻ പറ്റും. ഏത് സംസ്കാരം, ഏത് വാസന, അതിനൊക്കെ അംഗീകരിച്ചാൽ എങ്ങനെ ഏകമെന്ന് പറയാൻ പറ്റും? രണ്ടാമതെന്നുണ്ടെങ്കിൽ എങ്ങനെ അദ്വിതീയമെന്ന് പറയാൻ കഴിയും? ഒന്നും പറയാൻ കഴിയത്തില്ല. രണ്ടാമതൊന്നില്ല, കേവലം പരമാർത്ഥം മാത്രം. കേവലസൻ മാത്രം വസ്തുവിധി യഥാവഗമഹ, അങ്ങനെ അറിയാൻ കഴിയുന്നു. അപ്പോ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത്, ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് അസൻ മാത്രം, ആ സത്തിനെ പറയുകയാണ് ഒന്നും അറിഞ്ഞില്ല. കാരണം സത് മാത്രമാണെങ്കിൽ പിന്നെ ഒന്നിനെ എങ്ങനെ അറിയും, മറ്റൊന്നിനെ എങ്ങനെ അറിയും? ഇവിടെ ഈ അനുഭവം അവിടെ തുടരുന്നില്ല. ഈ അനുഭവത്തിൽ, ജാഗ്രത്തിലെ അനുഭവത്തിൽ നാമരൂപങ്ങളുണ്ട്, ഇതം ബുദ്ധിയുണ്ട്, കേവലമായ പരമാർത്ഥത്തിൽ ഇതില്ല എന്ന് പറയുന്നു, ഒന്നും അറിഞ്ഞില്ല. ജാഗ്രത്തിലെ ഈ നാമരൂപ അനുഭവവും ഇതം ബുദ്ധിയും അവിടെ ഇല്ല, അതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. മറിച്ച് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഉണ്ടെന്നില്ല, ഇതില്ല എന്ന് മാത്രം. ഇതുമില്ല, സ്വപ്നവും ഇത് രണ്ടും ഇല്ല. അതുകൊണ്ട് പറയുന്നു, കാരണം ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയും. അറിവെന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്തേ ഉള്ളൂ, ഇവിടെ സ്വപ്നത്തിനും ജാഗ്രതയും. എന്തുകൊണ്ട്? രണ്ടിടത്ത് ഇതം ബുദ്ധിയുണ്ട്, നാമരൂപങ്ങളുണ്ട്, രണ്ടിടത്തും അറിവുണ്ട്. ഇതം ബുദ്ധി, നാമരൂപങ്ങൾ, ഈ അനുഭവം ഇല്ല, അതാണ് ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും അറിഞ്ഞില്ല, സ്വപ്നത്തിൽ അറിഞ്ഞുകൊണ്ടിരുന്ന അറിഞ്ഞില്ല, ജാഗ്രതത്തിൽ അറിയുന്ന അറിയുന്നില്ല എന്നാണ്.